ഇതാ ഉത്തമഗീതത്തിൽ നിന്നുള്ള മറ്റൊരു പഠനം. നാം രണ്ടാം അധ്യായം കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. രണ്ടാമത്തെ ഗീതമാകുന്നു രണ്ടാം അധ്യായത്തിൻ്റെ അവസാനം നാം കണ്ടത്. രണ്ടാമത്തെ ഗീതത്തിൻ്റെ രണ്ടാമത്തെ ചരണമാണ് മൂന്നാമത്തെ അധ്യായം. എന്നാൽ ഇവിടെ പുതിയൊരു ഭാഗമാണ് ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ദൃശ്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നാം എഫ്രയീം മലനാടിനെയും അവിടെയുള്ള ഒരു കർഷക ഭവനത്തിലെ ഒരു പെൺകുട്ടിയെയും കാണുകയുണ്ടായി. ശലോമോൻ അവളുടെ ഹൃദയം നേടുകയും അവളെ തന്നോടുകൂടെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവൾ അവനോടുള്ള സ്നേഹത്താൽ നാം വായിച്ചത് പ്രേമ പരവശയായി. ഇനിയും രാത്രിയിലെ അന്വേഷണത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഉത്തമഗീതം 3:1-2. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. യെരുശലേമിലെ കൊട്ടാരത്തിലേക്കാണ് രംഗം മാറുന്നത്. രാജാവ് അവളെ അവിടേക്ക് കൊണ്ടുപോയി. രാജാവ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ അവൾ തനിയായിരുന്നു. അവരുടെ വേർപാടിൻ്റെ ദുഃഖം വെളിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം അവൾ അവനെ നഗര വീഥികളിൽ അന്വേഷിക്കുന്നു. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇതിന് നല്ല ഒരു ആത്മീയ പാഠമുണ്ട്. ചില പ്രധാന ദിവസം വരുമ്പോൾ രാത്രി നല്ല ഉറക്കം നാം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനേക്കാൾ അധികം ഉറക്കമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം 8 മണിക്കൂർ ഉറങ്ങിയെന്നിരിക്കും. എന്നാൽ വിശ്രമത്തേക്കാൾ നല്ലവനായ ക്രിസ്തുവിനെ നഷ്ടമാക്കുകയായിരിക്കും ഫലം. മൂഡി സ്റ്റുവാർട്ട് എന്ന ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഒന്നാമനും ഏറ്റവും നല്ലവനും ഏറ്റവും അത്യാവശ്യവുമാണെങ്കിൽ അവൻ നമുക്ക് ആഹാരത്തെക്കാളും ഉറക്കത്തെക്കാളും അധികം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ അവനെ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും വേഗം കണ്ടെത്തുവാൻ കഴിയും. അവനുവേണ്ടി നാം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നതായ സമയമോ ഉറക്കമോ നഷ്ടപ്പെടാതെ തന്നെ അവനെ കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഉറക്കം നമുക്ക് മധുരവും ഉത്തേജകവുമായിരിക്കും. കാരണം കർത്താവ് തന്നെ നമ്മിൽ അധിവസിക്കുകയും നമ്മോടു കൂടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീഥികളിൽ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള ദൃഢ നിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇത് അവളുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലാണ്. അനേകം ആളുകൾ ക്രിസ്തുവിനെ അന്വേഷിക്കാത്തത് കൊണ്ട് അവനെ കണ്ടെത്തുന്നില്ല. ഓരോ ഞായറാഴ്ചയും പള്ളിയിലിരുന്നിട്ട് അനേകം ആളുകൾ ഞാൻ അവനെ കണ്ടെത്തിയില്ല എന്ന വസ്തുത സമ്മതിക്കാൻ തയ്യാറാകാതെയിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യാക്കോബ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, യാക്കോബിന്റെ ലേഖനം 4:8. ദൈവത്തോട് അടുത്ത് എൽവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇനി നമുക്ക് 3 വാക്യം നോക്കാം. ഉത്തമഗീതം 3:3. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവളെ അവന്റെ പ്രിയങ്കലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ കാവൽക്കാർ സഹായികളായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അവരിൽ നിന്ന് അധിക ദൂരത്തല്ലാതെ അവൾ അവനെ കണ്ടെത്തി. 4 വാക്യം. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു, എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവളുടെ അന്വേഷണത്തിൻ്റെ ഫലം എത്ര ശ്രേഷ്ഠമായിരുന്നു. ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു, ഞാൻ അവനെ വിട്ടില്ല എന്നിവിടെ പറയുന്നു. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ മൂഡി സ്റ്റുവേർട്ടിൻ്റെ വാക്കുകൾ വീണ്ടും ഞാൻ പറയട്ടെ. ഞാൻ അവനെ കണ്ടു, ഒരു മനുഷ്യനായ ഞാൻ മഹത്വവാനായ കർത്താവിനെ കണ്ടു. പാപത്തിന് അടിമയായ ഞാൻ വിടുവിക്കുന്നവനായ കർത്താവിനെ കണ്ടു. ഇരുട്ടിൻ്റെ മകനായ ഞാൻ ജീവന്റെ വെളിച്ചത്തെ കണ്ടു. നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അധമനായ ഞാൻ എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമായവനെ കണ്ടു. ഏകനും ഉപേക്ഷിക്കപ്പെട്ടവനുമായ ഞാൻ എൻ്റെ സ്നേഹിതനെ, അതെ പ്രാണപ്രിയനെ, എൻ്റെ ഭർത്താവിനെ കണ്ടു. യെരുശലേം പുത്രന്മാരും പുത്രിമാരുമേ, നിങ്ങളും പോയി അതുപോലെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കും അവനെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്താവുന്നതാണ്. ഞാൻ അവനെ പിടിച്ചു, അവനെ വിട്ടില്ല. ക്രിസ്തുവിനോടുകൂടെ അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്ന് അതിനുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റ് താല്പര്യങ്ങൾ കടന്നുകൂടി അവൻ്റെ സാന്നിധ്യബോധം നഷ്ടപ്പെടുക എളുപ്പമാണ്. പിടിച്ചില്ലെങ്കിൽ രാജാവ് അകന്നുപോകും. അതെ, പലപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. നമുക്ക് തന്നെ അറിയാം കർത്താവിന് അത് ഇഷ്ടമല്ല എന്ന്. എന്നാൽ അതിൽ തുടരുന്ന സന്തോഷം കൊണ്ട് നാം പലപ്പോഴും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തുന്നു. പിടിക്കപ്പെടുവാൻ അവൻ താല്പര്യപ്പെടുന്നു, എന്നാൽ പിടിക്കാതെ കൂടിയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെടുന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവനെ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവന്നു. അവൾ അവനെ കണ്ടെത്തിയപ്പോൾ അവൾ അവനെ കണ്ടുമുട്ടിയതായ തൻ്റെ ജന്മസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മൾ പലരും ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. താങ്കൾ എപ്പോഴാണ് ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നതെന്ന് താങ്കൾക്കറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ എത്രമാത്രം അന്ന് അവനെ സ്നേഹിച്ചിരുന്നു, അവൻ എത്രമാത്രം താങ്കൾക്ക് അർത്ഥവത്തായിരുന്നു എന്ന് ഓർമ്മിക്കുന്നുണ്ടോ? അതേ ആഴത്തിൽ, അതേ വ്യാപ്തിയിൽ ഇന്നും അവനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അഞ്ചാം വാക്യം, യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ഇപ്പോൾ അവനുമായുള്ള മനോഹരമായ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതാകുന്നു ഇവിടെ പറയുന്നത്. ഇനിയും തൻ്റെ മണവാട്ടിയുമായി ശലോമോന്റെ പ്രവേശനമാകുന്നു നാം കാണുന്നത്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വളരെ വിലയേറിയ ഒന്നാണ്. മൂന്നാം അധ്യായത്തിൻ്റെ രാജാവ് തൻ്റെ മണവാട്ടിക്ക് വേണ്ടി മടങ്ങി വരുന്നതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശൂലേങ്കാരത്തി പെൺകുട്ടി വളരെ കാലം താൻ ഹൃദയം കൊടുത്ത ആട്ടിടയൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു. ഒരു ദിവസം അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഥിയിൽ കൂടി ഇതാ ഒരുവൻ കയറി വരുന്നു. ശലോമോൻ രാജാവ് വരുന്നു എന്ന് കർഷകർ, അവിടെയുണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർ ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വേലയിൽ വ്യാപൃതിയായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ അവളുടെ അടുത്ത് വന്ന്, ശലോമോൻ രാജാവ് നിന്നെ അന്വേഷിക്കുന്നു എന്നറിയിച്ചു. എന്നെ അന്വേഷിക്കുന്നെന്നോ? ശലോമോൻ രാജാവോ? എനിക്ക് ശലോമോൻ രാജാവിനെ അറിയില്ലല്ലോ. അവൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. എന്നാൽ അവളെ അവൻ്റെ മുൻപാകെ കൊണ്ടുചെന്നപ്പോൾ അത് തൻ്റെ ഇടയ സ്നേഹിതനാകുന്നു എന്ന്, താൻ സ്നേഹിച്ചതായ തൻ്റെ ആ പഴയ ഇടയനാകുന്നു എന്ന്, അവനാകുന്നു തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ അവളെ തൻ്റെ അരികിൽ രാജാവിൻ്റെ രഥത്തിലിരുത്തി. ജനക്കൂട്ടം നടന്നു നീങ്ങി. തങ്ങളിൽ ഒരാൾ മാത്രമായിരുന്ന അവളുടെ പെട്ടെന്നുള്ള വ്യതിയാനം മനസ്സിലാക്കുവാൻ കഴിയാതെ നാട്ടുകാർ അത്ഭുതസ്തബ്ധരായി നിന്നുപോയി. നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തു തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്നു എന്ന മഹത്വകരമായ സത്യം എത്ര മനോഹരമായ വിധത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് നമ്മെ ചേർക്കുവാനായി ഒരു ദിവസം വരുന്നു എന്ന് നാം ഓർത്തിരിക്കുന്നത് പോലെ ഇവിടെ ഇതാ ശലോമോൻ രാജാവ് വന്ന് ഈ ഇടയ പെൺകുട്ടിയെ ചേർത്തുകൊണ്ടു പോകുന്നു. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മൂറും കുന്തുരുക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നു ഒരുവനാർ. തൻ്റെ മണവാട്ടിയോടുകൂടെ യെരുശലേമിലേക്ക് സഞ്ചരിച്ച ശലോമോനെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ശലോമോന്റെ മഹത്വം അവർണ്ണനീയമായിരുന്നു. അടുത്ത ഏതാനും വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നാം ഈ ലോകത്തിലായിരിക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷികളെന്ന നിലയിൽ നാം ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാകുന്നു. നാം വിവാഹ നിശ്ചയം കഴിഞ്ഞ നമ്മുടെ മണവാളനെ കണ്ടുമുട്ടുവാൻ യാത്രയിലായിരിക്കുന്ന മണവാട്ടിയാകുന്നു. ലോകത്തിന് നാം സാക്ഷ്യം കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വാസന നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മൂറും കുന്തുരുക്കവും കൊണ്ട് പരിമളപ്പെട്ടിരിക്കണം. കർത്താവായ യേശു എത്ര മനോഹരനാകുന്നു. മൂറ് അവൻ്റെ മരണത്തെയും കുന്തുരുക്കം അവൻ്റെ ജീവനെയും ആകുന്നു സൂചിപ്പിക്കുന്നത്. രണ്ടും മഹത്വകരവും മനോഹരവുമായിരുന്നു. മൂന്നാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. ആളുകൾ രാജാക്കന്മാരെ ചുമലിൽ എടുത്തുകൊണ്ട് പോയിരുന്നത് പല്ലക്കിലായിരുന്നു. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. അവർ അപകടകരമായ ദിനങ്ങളിലാണ് ജീവിക്കുന്നത്. അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാവൽക്കാരായിരുന്നു അവർ. അവൻ്റെ അംഗരക്ഷകന്മാരായിരുന്നു അവർ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നാം വിളിച്ചറിയിക്കേണ്ടത് ആവശ്യമാകും. കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം അത് അവൻ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല, പിന്നെയോ അതിനെ അവഗണിക്കുന്നവരുമായി ചേരുവാൻ പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവഗണിക്കുന്നതായി യാതൊരു സഭയിലും നമ്മൾ അംഗങ്ങളായിരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാകുന്നു. അവനെ വെറും മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും നാം തള്ളിക്കളയേണ്ടത് ആവശ്യമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. തീർച്ചയായും ഈ കാര്യത്തിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം മറക്കരുത്. പലരും അനുരഞ്ജനത്തിൻ്റെതായിട്ടുള്ള നയം സ്വീകരിച്ച് ആത്മീകമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നാം ഉയർത്തിക്കാട്ടേണ്ടതാകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. അംഗരക്ഷകന്മാർക്കെല്ലാം വാൾ ഉണ്ട്. ഇക്കാര്യം നാം ശ്രദ്ധിക്കുക. ദൈവവചനമാണ് നമ്മുടെ വാൾ എന്ന് തിരുവചനം പറയുന്നു. അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാരായിരുന്നു. ദൈവവചനം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നല്ല ഭടനായ ഒരു വ്യക്തിയുടെ ആയുധമത്രേ വാൾ, ദൈവവചനം. ദൈവവചനമാകുന്ന വാളേന്തി വേണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ടത്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ, ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിൻ്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാര പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിൻ്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. ലെബാനോനിലെ ദേവദാരുകൊണ്ട് ഉണ്ടാക്കിയ പല്ലക്ക് അവനുണ്ടായിരുന്നു. പൊന്നുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടം ഒന്ന് ഓർത്തു നോക്കുക. അതിൻ്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. അതായത് ശലോമോന്റെ പല്ലക്കിൽ യെരുശലേമിലെ സ്ത്രീകളുടെ ആ രൂപലാവണ്യം കൊത്തുപണി ചെയ്തിരുന്നു. അതുകൊണ്ട് അത് അലങ്കൃതമായിരുന്നു. എത്ര മനോഹരമായ ഒന്നായിരുന്നു അത്! എത്ര ശ്രേഷ്ഠമായ സ്നേഹവും വികാരവുമാണ് അവിടെ പ്രദർശിപ്പെട്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒടുവിലത്തെ വാക്യമാണല്ലോ, സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമീൻ. അവൻ്റെ അമ്മ അവനെ കിരീടം ധരിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം പരിശോധിച്ചാൽ ദാവീദിന് വാസ്തവത്തിൽ ശലോമോനെ രാജാവാക്കുവാൻ താല്പര്യമില്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ മറ്റൊരു മകനായ അദോനിയാവ് രാജാവാകുവാൻ പ്രത്യേക പരിശ്രമം ചെയ്യുകയായിരുന്നു. ദാവീദ് വളരെ വൃദ്ധനായിരുന്നു. ആ സാഹചര്യത്തിൽ ദാവീദ് യാതൊന്നും തന്നെ ചെയ്തില്ല. അവൻ്റെ ഇഷ്ടപുത്രനായിരുന്ന അബ്ശാലോം കൊല്ലപ്പെട്ടു. ശലോമോനോട് വലിയ താല്പര്യം അവനുണ്ടായിരുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ ശലോമോന്റെ അമ്മയായ ബത്ശബയുടെ അടുത്ത് പോയി ഇപ്രകാരം പറഞ്ഞു, നാം പെട്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അദോനിയാവ് പുതിയ രാജാവാകാൻ ഇടയുണ്ട്. അങ്ങനെ ബത്ശബയും നാഥാനും ദാവീദ് രാജാവിന്റെ അടുത്ത് പോയി. ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അവനെ കൊണ്ടുവരിക, നമുക്കവനെ രാജാവാക്കാമെന്ന്. ആ വിധത്തിലാണ് ശലോമോൻ ഇസ്രായേലിന്റെ രാജാവായത്. അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നുന്നു. അവന്റെ അമ്മയ്ക്കായിരുന്നു അവനിൽ താല്പര്യമുണ്ടായിരുന്നത്. അവനും ദാവീദിന്റെ മകനെങ്കിലും ശലോമോനെ രാജാവാക്കുന്നതിൽ ദാവീദിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശലോമോൻ രാജാവിനെ കാണുക, ഇത് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ്. അവനെ ദർശിക്കുക, അവൻ്റെ ജനനത്തിൽ അവനെ കാണുക, അവൻ്റെ ജീവിതത്തിൽ അവനെ കാണുക, അവൻ്റെ മരണത്തിൽ അവനെ കാണുക, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവനെ ദർശിക്കുക. ഇന്ന് അവൻ്റെ മഹത്വത്തിൽ നാം അവനെ കാണേണ്ടതുണ്ട്. തൻ്റെ മണവാട്ടിക്ക് വേണ്ടി വരുന്നവനായി അവനെ കാണുക. അതെ, എത്ര മനോഹരമായ ഒരു ചിത്രമാകും നമുക്കിവിടെ ലഭിക്കുന്നത്. തൻ്റെ മണവാട്ടി തൻ്റെ പ്രിയനിൽ സന്തോഷിക്കുന്നതായി നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കും സന്തോഷിക്കുവാൻ കഴിയണം. അവൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണല്ലോ. അവൻ പറഞ്ഞതുപോലെ വീണ്ടും വരും, അവൻ താമസിക്കുകയില്ല. നാം ഒരുപക്ഷെ ഈ ദുഷ്ടലോകത്തിൽ കഷ്ടതകൾ ഏറെ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ച് മുൻപോട്ട് പോകുകയായിരിക്കും. വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു ലോകത്തിലാകുന്നു നാം ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം നമുക്ക് നല്ലവനായി താൻ ചെയ്ത വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവേറ്റുവാൻ കാത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥയടയ്ക്കും. അവിടുന്ന് വീണ്ടും വരും. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ഈ ആയുസ് അർത്ഥവത്താക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം.